2024 മെയ് 18 ശനി. ഇന്ന് 1199 ഇടവം 4. വാർത്തകൾ വായിക്കുന്നത് ജി രവി. സൈബർ തട്ടിപ്പ് സിം കാർഡുകളും ഫോണുകളും ബ്ലോക്ക് ചെയ്തു. 1.5 കോടി നമ്പറുകൾ റദ്ദാക്കി. ഒരു വർഷം കേരളത്തിൽ റദ്ദാക്കിയത് 69,730 വ്യാജ മൊബൈൽ കണക്ഷനുകൾ. ഒരു വർഷം കേന്ദ്ര ടെലികോം വകുപ്പ് രാജ്യത്ത് റദ്ദാക്കിയത് 1.58 കോടി തട്ടിപ്പ് മൊബൈൽ കണക്ഷനുകൾ. വ്യാജരേഖ നൽകിയെടുത്ത സിം കാർഡുകൾ സൈബർ തട്ടിപ്പിൽ ഉൾപ്പെട്ട കണക്ഷനുകളടക്കം ഇതിലുൾപ്പെടും. 2023 മെയ് 17 മുതൽ ഇന്നലെ വരെയുള്ള കണക്കാണ് ഇത്. വ്യാജരേഖ നൽകിയതിൻ്റെ പേരിൽ കേരളത്തിൽ 69,730 സിം കാർഡുകളാണ് ഇക്കാലയളവിൽ ബ്ലോക്ക് ചെയ്തത്. സൈബർ തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട 1.86 ലക്ഷം മൊബൈൽ ഫോണുകളും രാജ്യമാകെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. IMEI നമ്പർ വിലക്കിയതിനാൽ ഈ ഫോണുകളിൽ ഇനി സിം കാർഡ് ഉപയോഗിക്കാനാകില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത വ്യാജ സിം കാർഡ് വേട്ട, അതായത് അസ്ത്ര വഴിയാണ് ഏറ്റവുമധികം തട്ടിപ്പ് സിം കാർഡുകൾ റദ്ദാക്കപ്പെട്ടത്. 63.46 ലക്ഷം. ഒരേ വ്യക്തി പലതരത്തിലുള്ള വ്യാജ വിവരങ്ങളും രേഖകളും നൽകി വാങ്ങിയ സിം കാർഡുകളാണ് ഇത്തരത്തിൽ റദ്ദാക്കുക. സിം എടുക്കാനായി ഉപയോക്താക്കൾ ടെലികോം കമ്പനികൾക്ക് നൽകുന്ന ചിത്രങ്ങളിൽ സാമ്യമുള്ളവ ഒരുമിച്ച് ലിസ്റ്റ് ചെയ്യും. ഇവയുടെ KYC രേഖകളും പേരും ഒത്തുനോക്കി വ്യത്യസ്തതകൾ കണ്ടെത്തും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഇവ റദ്ദാക്കും. സഞ്ചാർ സാത്തി പോർട്ടൽ വഴിയാണ് ടെലികോം വകുപ്പ് നടപടികൾ ഏകോപിപ്പിച്ചത്. വിവരങ്ങൾക്ക് sanjarsathi.government.in. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഓരോ ദിനവും വിലപ്പെട്ടതെന്ന് സുപ്രീം കോടതി. ജാമ്യാപേക്ഷ 41 തവണ മാറ്റിയ ഹൈക്കോടതി നടപടിയിൽ അതൃപ്തി. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. ഡൽഹി എക്സൈസ് നയ അഴിമതി കേസിലെ പ്രതിയും മദ്യവ്യവസായിയുമായ അമൻദീപ് ദല്ലിൻ്റെ ജാമ്യാപേക്ഷ 41 തവണ ഹൈക്കോടതി മാറ്റിവെച്ചതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ പരാമർശം. 11 മാസത്തിനിടെ 40 തവണ അമൻദീപിൻ്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചു. 41-ാം തവണ എത്തിയപ്പോൾ വേനലവധിക്ക് ശേഷമേ പരിഗണിക്കൂവെന്ന് വ്യക്തമാക്കിയതോടെ ഹർജിക്കാരൻ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സ്ഥിരജാമ്യം തേടിയുള്ള ഒരാളുടെ ഹർജി 11 മാസത്തോളം മാറ്റിവെക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യമെന്ന അയാളുടെ വിലപ്പെട്ട അവകാശം ഇല്ലാതാക്കുമെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി ജഡ്ജിമാരായ BR ഗവായ്, സന്ദീപ് മേത്ത എന്നിവർ വേനലവധിക്ക് പിരിയുന്നതിന് മുൻപ് ഹർജിയിൽ തീരുമാനമെടുക്കാൻ ഡൽഹി ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചു. ഡൽഹി സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവില്പന സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയവുമായി ബന്ധപ്പെട്ട് കോഴ നൽകിയെന്നാണ് അമൻദീപ് അടക്കം വ്യവസായികൾക്കെതിരായ ആരോപണം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, രാജ്യസഭാംഗം സജ്ജയ് സിംഗ്, തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ KKവിത എന്നിവരടക്കം ഒട്ടേറെ നേതാക്കൾ അറസ്റ്റിലായത് ഈ അഴിമതി കേസിലാണ്. മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ നടപടിയെന്തെന്ന് പോലീസിനോട് ഡൽഹി കോടതി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരായ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഡൽഹി കോടതി ആരാഞ്ഞു. നടപടി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാകേത് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കാർത്തിക് തബാരിയ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകി. രാജസ്ഥാനിൽ April 21 മോദി നടത്തിയ പ്രസംഗം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും മതസ്പർദ്ധ വളർത്തുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി ഖുർബാൻ അലി എന്നയാൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. പരാതി ലഭിച്ചിരുന്നോ, അതിലെന്ത് നടപടി സ്വീകരിച്ചു, അന്വേഷണം നടത്തിയോ, അന്വേഷണത്തിൽ തെറ്റായി എന്തെങ്കിലും കണ്ടെത്തിയോ, കണ്ടെത്തിയെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തോ എന്നീ വിഷയങ്ങളിലാണ് പോലീസ് മറുപടി നൽകേണ്ടത്. വിഷയം June 5 വീണ്ടും പരിഗണിക്കും. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു നൽകുമെന്ന് രാജസ്ഥാനിലെ ബാൻസ്വാഡയിൽ മോദി പ്രസംഗിച്ചിരുന്നു. ഈ പ്രസംഗത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഖുർബാൻ അലി നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. എന്നാൽ FIR രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ സാകേത് കോടതിയെ സമീപിച്ചു. ചൊവ്വാഴ്ച വരെ ചില ജില്ലകളിൽ അതിശക്തമായ മഴ. ചൊവ്വാഴ്ച വരെ കേരളത്തിലെ ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പാലക്കാട്, മലപ്പുറം ജില്ലകളിലും നാളെ 19 ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട്. 20-21 തീയതികളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ ഈ ജില്ലകളിൽ ലഭിക്കാം. നാളെയും മറ്റന്നാളും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പ് വരെ കേരള തീരത്തു നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇന്നലെ രാവിലെ 8:30 മുതൽ രാത്രി 7:45 വരെയുള്ള കണക്കുകൾ പ്രകാരം പത്തനംതിട്ട എനാദിമംഗലത്താണ് സംസ്ഥാനത്ത് കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. 107.5 മില്ലിമീറ്റർ. തിരുവനന്തപുരത്ത് തട്ടത്തുമലയിൽ 59 മില്ലിമീറ്ററും രേഖപ്പെടുത്തി. ദൂരദർശനിലും ആകാശവാണിയിലും പ്രതിപക്ഷത്തിന് എഡിറ്റിംഗ്. നേതാക്കളുടെ പ്രസംഗത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞതുൾപ്പെടെ വാചകങ്ങളും വാക്കുകളും വെട്ടിമാറ്റി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങളിൽ നിന്ന് വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം, മുസ്ലിം എന്നിവയടക്കം വാക്കുകൾ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും വെട്ടിമാറ്റി. പ്രസംഗത്തിൽ നിന്ന് പല ഭാഗങ്ങളും നീക്കിയെന്ന് കാട്ടി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ദൂരദർശൻ ഡയറക്ടർ ജനറലിനെയും സമീപിച്ചു. ദേശീയ സംസ്ഥാന പാർട്ടികളുടെ പ്രതിനിധികൾക്ക് ദൂരദർശനിലും ആകാശവാണിയിലും രാഷ്ട്രീയ പ്രസംഗം നടത്താൻ സമയം അനുവദിക്കാറുണ്ട്. ഇത്തരത്തിൽ നൽകിയ പ്രസംഗങ്ങളിൽ എഡിറ്റിംഗ് നടത്തിയെന്നാണ് ആരോപണം. തൻ്റെ പ്രസംഗത്തിലെ വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം, കാടൻ നിയമങ്ങൾ എന്നീ പരാമർശങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചതായി യെച്ചൂരി ആരോപിക്കുന്നു. ഭരണത്തിലെ പാപ്പരത്വം എന്നതിനു പകരം ഭരണത്തിലെ പരാജയം എന്ന വാക്ക് ഉപയോഗിച്ചു. തിരഞ്ഞെടുപ്പ് ബോണ്ടുകളുമായി ബന്ധപ്പെട്ട പരാമർശത്തിലെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന ലാഭത്തിൻ്റെ പല മടങ്ങ് തുക സംഭാവനയായി നൽകി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന വാചകം പൂർണ്ണമായി നീക്കി. കൊൽക്കത്തയിൽ വെച്ച് റെക്കോർഡ് ചെയ്ത പ്രഭാഷണത്തിൽ നിന്ന് മുസ്ലിം എന്ന വാക്ക് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് ദേവരാജൻ്റെ ആരോപണം. പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്ന് മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട പരാമർശത്തിലാണ് മുസ്ലിം നീക്കാൻ ആവശ്യപ്പെട്ടത്, പകരം പ്രത്യേക സമൂഹങ്ങളിൽ നിന്ന് മാറ്റി. കഴിഞ്ഞ മാസമാണ് ഇരുവരുടെയും പ്രഭാഷണങ്ങൾ ദൂരദർശനിലും ആകാശവാണിയിലും സംപ്രേഷണം ചെയ്തത്. ഹിന്ദിയിലുള്ള പ്രഭാഷണത്തിൽ മാറ്റം വരുത്തിയില്ലെന്നും അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലാണ് എഡിറ്റിംഗ് നടന്നതെന്നും യെച്ചൂരി പറയുന്നു. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടം അനുസരിച്ചാണ് ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നതെന്നും മുഖ്യമന്ത്രിമാരുടേതുൾപ്പെടെ പ്രഭാഷണം ഇത്തരത്തിൽ പരിഷ്കരിക്കാറുണ്ടെന്നുമാണ് പ്രസാർഭാരതിയുടെ വിശദീകരണം. മറ്റു രാജ്യങ്ങൾ, മതജാതി വിഭാഗങ്ങൾ എന്നിവർക്കെതിരെ വിമർശനങ്ങൾ പാടില്ലെന്നും കോടതിയലക്ഷ്യം ഉണ്ടാക്കുന്നതോ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതോ ആയ പരാമർശങ്ങൾ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. 41 മരുന്നുകൾക്ക് വില കുറയും. ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ 41 മരുന്നുകൾക്ക് വില കുറയും. 41 അവശ്യമരുന്നുകളുടെ വില നേരിട്ട് കുറയുമ്പോൾ ഷെഡ്യൂൾഡ് പട്ടികയിലുള്ള, അതായത് വില നിയന്ത്രണമുള്ളവ, 6 ഫോർമുലേഷൻസിൻ്റെ വിലയിൽ നിയന്ത്രണ പരിധിയിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തത്. അവർ രാമക്ഷേത്രത്തിൽ ബുൾഡോസർ കയറ്റുമെന്ന് മോദി വിദ്വേഷം കടുപ്പിച്ച UPയിൽ പ്രചാരണം. കോൺഗ്രസും SPയും അധികാരത്തിലെത്തിയാൽ രാമക്ഷേത്രത്തിനുമേൽ ബുൾഡോസർ കയറ്റുമെന്ന് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷ പ്രചരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. രാംലല്ല വിഗ്രഹം അവർ വീണ്ടും ടെൻറ്റിനുള്ളിലാക്കുമെന്നും എവിടെയാണ് ബുൾഡോസർ കയറ്റേണ്ടതെന്ന കാര്യത്തിൽ ഇരു പാർട്ടികളും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൽ നിന്ന് ട്യൂഷൻ എടുക്കണമെന്നും UPയിലെ ബാരാബങ്കിയിലെ പ്രചരണ യോഗത്തിൽ മോദി പറഞ്ഞു. കോൺഗ്രസും SPയും അധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ സ്വത്തിൻ്റെ ഒരു പങ്ക് വോട്ട് ജിഹാദ് നടത്തുന്നവർക്ക് സമ്മാനിക്കുമെന്ന ആരോപണം UPയിലെ ഹാമിർപൂരിൽ മോദി ആവർത്തിച്ചു. കോൺഗ്രസ് ജനങ്ങളുടെ സമ്പത്തിൻ്റെ എക്സ്റേ എടുത്ത് വോട്ട് ജിഹാദികൾക്ക് നൽകുമെന്ന് മോദി മുംബൈയിലെ റാലിയിൽ ആവർത്തിച്ചു. കോൺഗ്രസിൻ്റെ മാവോയിസ്റ്റ് പ്രകടന പത്രികയെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാമക്ഷേത്രത്തിന് കോൺഗ്രസ് ബാബറി പൂട്ടിടുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് News 18 ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. രാമക്ഷേത്രത്തിന് കോൺഗ്രസ് ബാബറി പൂട്ടിടാതിരിക്കാനും ജമ്മുകാശ്മീരിന് 370-ാം വകുപ്പ് പ്രകാരമുള്ള പ്രത്യേക പദവി പുനഃസ്ഥാപിക്കാതിരിക്കാനും തങ്ങളെ 400 സീറ്റ് നൽകി വിജയിപ്പിക്കണമെന്ന് ഈ മാസം 7 മധ്യപ്രദേശിലെ ധർ, ഗാർഗോൺ ജില്ലകളിൽ മോദി പ്രസംഗിച്ചിരുന്നു. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് TV അഭിമുഖത്തിൽ ചോദിച്ചപ്പോഴാണ് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് മോദി വാദിച്ചത്. ജബാലിയയിൽ രൂക്ഷ യുദ്ധം തുടരുന്നു. അബദ്ധവെടി 5 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. 3 ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തി. വടക്കൻ ഗാസയിൽ രൂക്ഷമായ യുദ്ധം തുടരുന്ന ജബാലിയയിൽ ഇസ്രായേൽ ടാങ്കുകളിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റ് പ്ലാറ്റൂൺ കമാൻഡർ അടക്കം 5 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. 8 സൈനികർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ സൈനികർ തമ്പടിച്ചതറിയാതെ ഒരു 3-നില കെട്ടിടത്തിനു നേരെ ഇസ്രായേൽ ടാങ്കുകൾ വെടിവെപ്പ് നടത്തുകയായിരുന്നു. 3 ബന്ദികളുടെ മൃതദേഹം ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. 7 ഒക്ടോബർ തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട 3 പേരുടെയും മൃതദേഹങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുപോയതാണെന്നും സൈന്യം പറഞ്ഞു. അതിനിടെ സൈപ്രസിൽ നിന്ന് കപ്പലിൽ എത്തിച്ച ഭക്ഷ്യവസ്തുക്കളും മരുന്നുമടക്കമുള്ള സഹായം ഗാസ തീരത്തുനിന്ന് വിതരണം ആരംഭിച്ചു. US സൈന്യം നിർമ്മിച്ച താൽക്കാലിക ജെട്ടിയിലിറക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ UN ഏജൻസികളാണ് വിതരണം ചെയ്യുന്നത്. 1 ആഴ്ചയ്ക്കിടെ റഫയിൽ നിന്ന് 6.30 ലക്ഷം പലസ്തീൻകാർ പലായനം ചെയ്തെന്ന് UN ഏജൻസി അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 35,303 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 79,262 പേർക്ക് പരിക്കേറ്റു. ശുഭദിനം. നന്ദി.